ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
അംബികാസുധൻ മാങ്ങാട് എഴുതിയ എൻമകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പുരുഷനും സ്ത്രീയും. മനുഷ്യരില്ലാത്ത ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാൻ ഉറപ്പിച്ചവരാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും. അവരങ്ങനെ ജടധാരി മലയിലെത്തുന്നു. പുരുഷൻ വന്ധ്യംകരണം ചെയ്തും സ്ത്രീ ഗർഭപാത്രമെടുത്തു മാറ്റിയുമാണ് യാത്ര പുറപ്പെടുന്നതും അവിടേക്കെത്തിയതും. ജടാധാരി മലയ്ക്ക് ചുറ്റും കിടന്ന ദേശം സ്വർഗമാണെന്ന് അവർ കരുതി. പക്ഷേ 6 വർഷത്തിനുശേഷം സ്ത്രീക്ക് വഴിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടുന്നതോടെ അവരുടെ ധാരണകളെല്ലാം തെറ്റുകയാണ്. അവരുടെ കുടിലിനരികിലൂടെ ഒഴുകിയിരുന്ന കോടങ്കീരി തോട്ടിൽ മത്സ്യമോ ജലജീവികളോ ഉണ്ടായിരുന്നില്ല. പരിസരത്തെങ്ങും ജീവജാലങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് തിരിച്ചറിയുന്നത് വളരെ പതുക്കെയാണ്. ആ ദേശത്ത് കുഞ്ഞുങ്ങൾ വൈകല്യങ്ങളോടെ ജനിച്ചു വീണു. മൃഗങ്ങളും മാനസികവും ശാരീരികവുമായ പലതരം രോഗങ്ങളും വൈകല്യങ്ങളും നാട്ടുകാർക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ജടാധാരിയുടെ കോപമാണെന്ന് ദേശവാസികൾ വിശ്വസിച്ചു. നോവലിൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ ചുറ്റുമുള്ള വീട്ടിലെല്ലാം വിചിത്ര ശിശുക്കളാണ്. തല വലുതാകുന്ന കുട്ടികൾ, നാവ് വലുതാകുന്ന കുട്ടികൾ. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ജടാധാരിയുടെ കോപമാണെന്ന് എല്ലാവരും സമാധാനിക്കുന്നു. ഇല്ല, എനിക്കുറപ്പുണ്ട്, ഒരു ദൈവവും കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ശപിക്കില്ല. നിലത്തു കയറിയ പുൽപ്പായയിൽ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. വിചിത്രമായ ഉടലോടെ, ശരീരത്തെക്കാൾ വലിയ തല, വളരെ ചെറിയ കൈകാലുകൾ. അംബികാസുധൻ മാങ്ങാട് എഴുതിയ എൻമകജെ എന്ന നോവൽ എൻഡോസൾഫാൻ എന്ന വിഷപ്പെയ്ത്തിനു ശേഷം എൻമകജെ എന്ന ഗ്രാമം എങ്ങനെ ദുരന്തഭൂമിയായി മാറി എന്നായിരുന്നു. നോവലിസ്റ്റ് തന്നെ പലപ്പോഴായി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അന്യഗ്രഹജീവികളെപ്പോലെ വിചിത്രമായ ഉടലുകളുമായി പിറന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരുടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അനുഭവിച്ച ദുഃഖം ഒരു ഭാഷയിലും പകർത്താനാവുകയില്ല എന്നും ഒരു നിലവിളികൊണ്ടും അളക്കാനാവില്ല എന്നും അറിയാമായിരുന്നു എന്ന്. ഉടലിന്റെ ഇരട്ടി വലിപ്പമുള്ള തലയുള്ള പയർവള്ളി പോലെ നേർത്ത കൈകാലുകളുള്ള നാവ് പുറത്തായ കൃഷ്ണമണി മറിഞ്ഞുപോയ മൂത്രസഞ്ചി ശരീരത്തിന് വെളിയിലായ വിരലുകൾ നീരാളിയുടേതുപോലെ നേർത്ത് ചുരുണ്ടുപോയ ശരീരം നിറയെ കുരുക്കൽ പൊന്തിയ കുഞ്ഞുങ്ങളുടെ മഹാസങ്കടത്തെ ഒരു ഭാഷയിലും വിവർത്തനം ചെയ്യാനാകില്ല എന്ന്. എന്നിട്ടും നോവലിൽ ഈ കുഞ്ഞുങ്ങളുടെ ദുഃഖവും വേദനയും കഷ്ടപ്പാടുകളും ഘനീഭവിച്ചു കിടക്കുന്നുണ്ട്. മനസാക്ഷിയുള്ളവരുടെ ഉള്ളിൽ അതെന്നും അസ്വസ്ഥതകളായി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ വായനക്കാരും അസ്വസ്ഥരാവരുത്. നോവലിസ്റ്റിന്റെ ഭാവനയാണ് എൻമകജയിൽ വിവരിച്ചത് എന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ ഡോക്ടർ സജിത് ബാബു കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞപ്പോൾ എൻഡോസൾഫാൻ ഇരകളായി ജീവിക്കുന്ന മനുഷ്യർ മാത്രമല്ല, മനസാക്ഷിയുള്ള സമൂഹം ഒന്നാകെ ഞെട്ടി. എൻഡോസൾഫാൻ കൈകൊണ്ട് തളിച്ച ആളുകൾ ഇപ്പോഴും കാസർഗോഡുണ്ട്. അവർക്കെന്തുകൊണ്ടാണ് അസുഖം വരാത്തത് എന്നാണ് ജില്ലാ കളക്ടർ ചോദിക്കുന്നത്. അഗ്രികൾച്ചറിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞ് 6.5 കൊല്ലം കാർഷികശാസ്ത്രം പഠിപ്പിച്ച ഞാൻ ഇതുവരെ പഠിച്ചതും പഠിപ്പിച്ചതും വിശ്വസിക്കണോ, അതോ അംബികാസുധൻ മാങ്ങാടിനെ പോലുള്ള സാഹിത്യകാരന്മാർ പറയുന്നത് വിശ്വസിക്കണോ? ഭരണഘടന പറയുന്നത് തന്നെ ശാസ്ത്രം വളർത്താനല്ലേ, അല്ലാതെ സാഹിത്യം വളർത്താനല്ല. സത്യം മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. ഇവിടെ ലിസ്റ്റുണ്ടാക്കിയ ഡോക്ടർമാരെല്ലാം എന്തു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുണ്ടാക്കിയത്? ഞാൻ പല ഡോക്ടർമാരോടും സംസാരിച്ചിട്ടുണ്ട്. അവരാരും പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് എൻഡോസൾഫാൻ കൊണ്ടാണ് അസുഖമുണ്ടായതെന്ന് പറയില്ല. ഇവിടെ ആരും ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ശീലാപതിയെക്കുറിച്ചൊക്കെയുള്ള മംഗളത്തിലൊക്കെ വരുന്ന കഥ പോലുള്ളവ കേട്ട് ആളുകൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നോവലുകളൊന്നും വായിച്ച് തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. ശാസ്ത്രമാണ് മുന്നോട്ട് പോകേണ്ടത്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് സർക്കാരിന്റെ അഭിപ്രായമാണ് ഔദ്യോഗികമായി എന്റെ അഭിപ്രായം. പക്ഷെ ഞാൻ ശാസ്ത്രീയതയിൽ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു ജില്ലാ കളക്ടറുടെ പരാമർശം. തെറ്റുപറ്റിപ്പോയി കളക്ടർ സാർ, ഞങ്ങൾക്കാകെ തെറ്റുപറ്റിപ്പോയി. ശാസ്ത്രാവബോധം ഇല്ലാത്ത, കാർഷിക ശാസ്ത്രത്തെക്കുറിച്ച് അല്പം പോലും ജ്ഞാനമില്ലാത്ത വിവരദോഷികളായ ഞങ്ങൾ നോവലിൽ പറഞ്ഞതൊക്കെ വായിച്ചും വിചിത്രമായ ഉടലുകളുള്ള കുഞ്ഞുങ്ങളെ കണ്ടും വെറുതെ അസ്വസ്ഥപ്പെട്ടു. ശാസ്ത്രാവബോധം കൂടുതലുള്ള അങ്ങാണ് ഞങ്ങളുടെ കണ്ണ് ഇപ്പോൾ തുറപ്പിച്ചിരിക്കുന്നത്. ഇനി അങ്ങ് ഒരു ഉപകാരം കൂടി ചെയ്യണം. അങ്ങ് പഠിച്ച ശാസ്ത്രം വെച്ച് ഈ കുഞ്ഞുങ്ങളെ സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങളാക്കി മാറ്റിത്തരണം. അല്ല, ഉടലിന്റെ ഇരട്ടി വലിപ്പമുള്ള തലയുള്ള കുട്ടികളുണ്ട് എന്നത് കെട്ടുകഥയല്ല എന്ന് താങ്കൾ സംബന്ധിക്കുന്നുണ്ടോ? നാവ് പുറത്തായ, കൃഷ്ണമണികൾ മറിഞ്ഞുപോയ, മൂത്രസഞ്ചി വെളിയിലായ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ അവിടെ ആ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്ന് അങ്ങയ്ക്ക് അറിവുണ്ടോ? അതോ കെട്ടുകഥയാണോ? സാർ, താങ്കളുടെ ശാസ്ത്രാവബോധത്തിലാണ് ഇനി ഞങ്ങളുടെ വിശ്വാസം. അങ്ങയുടെ ശാസ്ത്രം എൻഡോസൾഫാൻ അനുകൂല ശാസ്ത്രമാണ്. അതൊരു വിഷമേയല്ല. 100-ലധികം രാജ്യങ്ങൾ നിരോധിച്ചത് അങ്ങയെപ്പോലുള്ള ശാസ്ത്രാവബോധം ഉള്ളവർ ആ രാജ്യത്ത് ഇല്ലാഞ്ഞിട്ടാവും. സർ രക്ഷിക്കണം, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് മരിച്ചു ജീവിക്കുന്ന രക്ഷിതാക്കളെ രക്ഷിക്കണം. ബിഷപ്പെയ്ത്തല്ലായിരുന്നുവെങ്കിൽ എന്ത് കാരണത്താലാണ് ആ നാടിന് മാത്രം ഈ ദുർഗതി എന്ന് സാർ തന്നെ പറയണം, പ്രതിവിധിയും തരണം. എന്നിട്ട് വേണം സർ നോവലെഴുതിയ അംബികാസുദൻ മാങ്ങാടിനെയും എൻഡോ സൽഫാനെതിരെ പൊരുതിയവരെയും നാടുകടത്താൻ. അല്ല, അംബികാസുദൻ മാങ്ങാട് ഇത് മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് തോന്നുന്നു. സമയം കിട്ടുമ്പോൾ സാറ് എൻ മഗജി ഒന്നുകൂടി വായിക്കണം. നോവലിന്റെ അവസാനത്തിൽ എൻഡോ സൽഫാനെതിരെ പൊരുതിയെന്ന കുറ്റത്തിന് എതിരാളികൾ സ്ത്രീക്കും പുരുഷനും മരണശിക്ഷ വിധിക്കുന്നുണ്ട്. എന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഗുഹയിൽ അഭയം തേടുകയാണവർ. സ്ത്രീയോടും പുരുഷനോടും ഗുഹ ആവശ്യപ്പെടുന്നത് അരയിൽ ചുറ്റിയ ജീർണത അഴിച്ചു കളയാനാണ്. അവരത് കേട്ട മാത്രയിൽ ഉടുതുണി ഉരിഞ്ഞെറിഞ്ഞു. വിഷമഴയെ അതിജീവിച്ച മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളുമെല്ലാം ആ ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്നു. ഗുഹയ്ക്കുള്ളിലെ സർവ്വജീവജാലങ്ങളോടും സംസാരിക്കാൻ വായിലെ ഉമിതുപ്പി ബലീന്ദ്രന്റെ കഴുതജന്മം കടന്നുവന്നു. സ്ത്രീയും പുരുഷനും സർവ്വചരാചരങ്ങളും കഴുതയുടെ വാക്കുകൾക്ക് കാതോർക്കുന്നിടത്ത് നോവൽ അവസാനിക്കുന്നു. നോവലിലെ കഴുതയുടെ വാക്കുകൾക്കൊന്നും നമുക്ക് കാതോർക്കണ്ട സർ, അല്ലെങ്കിലും അതുവരും ഫിക്ഷനല്ലേ? ഒറിജിനൽ കഴുതകൾ പുറത്തുണ്ടല്ലോ. അങ്ങ് പറയണം സർ, ശാസ്ത്രാവബോധമുള്ള അങ്ങയുടെ വാക്കുകൾക്കാണ് ഞങ്ങൾ കാതോർത്തിരിക്കുന്നത്.